ഇപ്പൊ പുരുഷന്മാർക്ക് പുരുഷശബ്ദം ഇല്ല, സ്ത്രീകൾക്ക് പലർക്കും പുരുഷശബ്ദമുണ്ട്. കളിയായിട്ട് പറഞ്ഞല്ല, ചിരിക്കാൻ പറഞ്ഞല്ല. പുരുഷന്മാർക്ക് മീശയില്ല, സ്ത്രീകൾക്ക് മീശയുണ്ട്. പ്രകൃതി മാറുകയാണ്, പ്രകൃതി മാറുകയാണ്, ആത്മപ്രകൃതി മാറുകയാണ്, ഇംബാലൻസ് വരികയാണ്. വളരെ വലിയ മാറ്റമാണ് വരുന്നത്. അതുകൊണ്ട് ആണ് ഈ ബ്യൂട്ടി പാർലറിലെല്ലാം ഉണ്ടായത് ആവശ്യം ഹേതുവായി ഉണ്ടായതാണ്. കാരണം സ്ത്രീകൾക്ക് മീശ പിടിക്കാതെ പുറത്തു പോകാൻ പറ്റില്ല. അപ്പൊ അതിന് ബാർബർ ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞേ ഉള്ളൂ. പണി ഒന്ന് തന്നെ രണ്ടിടത്തും. ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കുമെന്നൊന്നും അറിയില്ല. പിന്നെ സ്കൂളിലൊക്കെ വരുന്ന ടീച്ചേഴ്സ് ഒക്കെ നല്ലോണം ഷേവ് ചെയ്തിട്ടാ വരുന്നത്. ക്ലീൻ ഷേവ് ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ സാധനം കുറ്റിയുണ്ടാവും. പഴയകാലത്ത് പുരുഷന്റെ മുഖത്ത് കൈവെക്കുവോ മുഖം വെക്കുവോ ഒക്കെ ചെയ്യുമ്പോഴാണ് കുറ്റിമീശ കൊള്ളുന്നത്. ഇപ്പൊ ഭർത്താവിന്റെ മുഖത്താണ് ഭാര്യയുടെ മീശ കൊള്ളുന്നത്. ആ പരുവത്തിലായിട്ടുണ്ട്. ഇതൊന്നും കളിയോ തമാശയൊന്നും പറഞ്ഞല്ല. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നോക്കിക്കോളൂ, ഒരു ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന പെൺകുട്ടികളെ നോക്കിക്കോളൂ, അതിൽ പത്തിൽ ഒരെണ്ണത്തിന് ഷുവറായിട്ട് മീശയുണ്ട്. നല്ല ക്ലീനായിട്ട് ഇല്ല പോകാൻ പറ്റില്ല. ആൺപിള്ളേരാണെങ്കിൽ 90%നും മീശയില്ല. ശബ്ദം സ്ത്രീകളുടേതാണ്. ഇന്ത്യയിലെ അറിയപ്പെടുന്ന എല്ലാ ആധുനിക ആധ്യാത്മിക പുരുഷന്മാരും സ്ത്രീ ശബ്ദമുള്ളവരാണ്. പേര് പറയാം, പേര് മാത്രം ദയവായുള്ള. കാരണം നിങ്ങളൊക്കെ ആരുടെയെങ്കിലും ഒക്കെ ഭക്തരായിരിക്കും. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല. ഞാൻ ചില പരമാർത്ഥങ്ങൾ പറയുന്നു എന്നല്ലാതെ 1% പോലും അതിലൊന്നിനോട് പോലും എതിർപ്പുണ്ടായി പറയുന്നതല്ല. അതുകൊണ്ട് ദയവായി പേരെല്ലാം ഒഴിവാക്കിയേക്കാണ്. കാരണം പേര് പറയുമ്പോഴത്തേക്ക് സംഗതി മാറി. ജനറൽ ട്രൂത്ത് നമുക്ക് എത്ര വേണമെങ്കിൽ പറയാം, അത് നമുക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല. കാരണം അതിലൊന്നിനോട് പോലും എനിക്ക് വിരോധമില്ല. പക്ഷെ യാഥാർത്ഥ്യം അതാണ്, ചലനം സ്ത്രീയുടെ ചലനമാണ്. മൂമെന്റ്സ് ഒക്കെ സ്ത്രീകളുടെയാണ്. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതെല്ലാം ആത്മജമായിരിക്കുന്ന നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളിലെ ഗുണദോഷങ്ങളാണ്. അപ്പം പിതൃജം, മാതൃജം, ആത്മജം, സാത്മ്യജം. സാത്മ്യം വന്ന ആഹാരം, ദീർഘകാലം കഴിച്ച ശീലം വന്ന ആഹാരം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഒരു 70 കഴിഞ്ഞ ആളുകൾ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ഉണ്ടോ? 70 വയസ്സുള്ളവരാരെങ്കിലും ഉണ്ടോ? ഒരാൾ നിങ്ങൾ 70 കഴിഞ്ഞൂടാ? 80 കഴിഞ്ഞു. എത്രയേ? 69. അപ്പൊ ഏതാണ്ട് ഒരു 65 കഴിഞ്ഞ ആളുകൾ. അവരെ എടുത്തു നോക്കിയാൽ ഇവരുടെ പല രോഗങ്ങളും, രാവിലെ ഒരു 4 കൊഴുക്കട്ട ഉണ്ടാക്കി കഴിക്കുക, ആ വെള്ളത്തിലിട്ട കൊഴുക്കട്ട വെള്ളം അങ്ങ് കുടിക്കുക, ആഹാരം ഒന്ന് മാറ്റിയിട്ട്. നേരെ മറിച്ച് അതുപോലെ തന്നെ ഒരു മുളക് ഉടച്ച് കഴിക്കുക, അല്പം മുളകും പുളിയും കൂടെ ഉടച്ച് ചേലം ചോറുണ്ണുക, അതും അല്ലെങ്കിൽ ഒരു ചമ്മന്തി അരച്ചിട്ട് കഴിക്കുക, പുളിയിലയോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക, അമ്പഴത്തിന്റെ ഇലയോ അമ്പഴങ്ങയോ അങ്ങനെയുള്ള പുളിയും ഉപ്പും തേങ്ങയോ കൂടെ വെച്ചോ ഉപരി ചമ്മന്തി അരച്ച് കഴിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ സാധാരണഗതിയിൽ ഇവരെ അനുഭവിക്കുന്ന മേജർ രോഗങ്ങൾ ഉൾപ്പെടെ രോഗങ്ങൾ മാറുന്നതാണ്. കാരണം അവരുടെ കുട്ടിക്കാലത്ത് വർഷങ്ങളോളം സാൽമ്യം വന്ന ആഹാരമായതെല്ലാം, രാവിലെ കഞ്ഞി, ഉച്ചയ്ക്ക് ചോറ്, വൈകുന്നേര കഞ്ഞി, അതുമല്ലെങ്കിൽ അതൊക്കെ ഈ മുളക് പൊട്ടിച്ചും പപ്പടം ചുട്ടും ഒരല്പം പയറ് വേവിച്ചും ഒക്കെയാണ് കഴിഞ്ഞിരുന്നത്. ആ കാലഘട്ടങ്ങളിൽ ശീലം വന്ന് ശരീരം ദഹിപ്പിച്ച് അതിനുള്ള ദഹനരസങ്ങൾ ഉണ്ടാക്കി ശീലം വന്ന ആഹാരത്തെ പ്രായമായി, പൈസയൊക്കെ ആയി, പിള്ളേരൊക്കെ വിദ്യാഭ്യാസമുള്ളവരായി, വീട്ടിൽ സ്റ്റാൻഡേർഡായി, ഡൈനിങ് ടേബിളായി, ഇതൊക്കെ വന്നപ്പോഴേക്ക് ഇതൊക്കെ അങ്ങ് മാറി, പുറത്തുനിന്നുള്ള ടിൻഫുഡുകളായി. ഇതൊന്നും ദഹിപ്പിക്കുന്ന ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ശരീരത്തിൽ ശീലമില്ല, ജനിതകത്തിനകത്തുമില്ല. അപ്പോൾ വന്ന വൈകല്യമാണ് ഈ രോഗങ്ങളിൽ പലതും. ഇത് ശീലം കൊണ്ട് വന്നതാണ്. മാത്രമല്ല, ഈ സാൽമ്യത്തിനകത്ത് ഒരുപാട് വിരുദ്ധാഹാരങ്ങളും ഇന്ന് പെട്ടിട്ടുണ്ട്. 18 തരം വൈരുദ്ധ്യങ്ങളുണ്ട് ആഹാരത്തിന്. അവയൊക്കെ ബ്രെയിനെ ബാധിക്കുന്നവയാണ്, മസിലിനെ ബാധിക്കുന്നവയാണ്, കിഡ്നിയെ ബാധിക്കുന്നവയാണ്, പാൻക്രിയാസിനെ ബാധിക്കുന്നവയാണ്, അവയൊക്കെ ലിവറിനെ ബാധിക്കുന്നവയാണ്. ഇപ്പൊ രാത്രിയിൽ തൈര് കൂട്ടുകയാണ്, തൈരും മീനും കൂടെ കൂട്ടുകയാണ്. അതെല്ലാം എവിടെയാണ് വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ എന്താണ് വൈരുദ്ധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരകന്റെ നിയമപ്രകാരം വൈരുദ്ധ്യം എന്ന് പറയുമ്പോൾ പ്രാണനിലാണ് ആവരണം ഉണ്ടാകുന്നത്. പ്രാണനെന്ന് പറയുന്നത് ഓക്സിജനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഓക്സിജൻ ഓക്സിജൻ ഓട്ടുവാണ്. ഓട്ടു എന്ന് പറയുന്നത് ഓട്ടുവായിട്ട് നിൽക്കുന്നത്, അത് ദ്വന്ദ്വമായി നിൽക്കുകയുള്ളൂ, ദമ്പതികളായിട്ട് മാത്രമേ നിൽക്കുകയുള്ളൂ. അങ്ങനെയുള്ള രണ്ട് ഓക്സിജന് ഒന്നായിട്ടങ്ങ് മാറും. ഇതിന് നെയ്സന്റ് ഓക്സിജൻ എന്ന് പറയും. ഇതിനൊരു കെമിസ്ട്രിയുണ്ട്, ആ കെമിസ്ട്രിക്ക് പറയുന്ന പേര് ഓർഗാനിക് കെമിസ്ട്രി എന്നാണ് പറയുക. ഓർഗാനിക് കെമിസ്ട്രിയിലൊരു പാർട്ടുണ്ട് ഫ്രീ റാഡിക്കൽ കെമിസ്ട്രി. അപ്പോൾ ഫ്രീ റാഡിക്കൽ കെമിസ്ട്രി അനുസരിച്ച് ആ ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യും. അപ്പോൾ ഒട്ട് ഓയായി മാറി, ഓയായിട്ട് മാറി അതിന് നിൽക്കാൻ പറ്റില്ല, പരക്കം പായാൻ തുടങ്ങും ശരീരത്തിൽ. പരക്കം പായുമ്പോൾ വേറൊരെണ്ണത്തിനെ മുട്ടേറ്റ് ചെയ്ത് പിടിക്കും, വേറൊരു ഓറ്റുവിൽ നിന്ന് റോ പിടിച്ചാൽ അത് ഓയായി മാറി. 4% വരെ ശരീരത്തിൽ താങ്ങും, 4% കൂടിയാൽ താങ്ങില്ല. ഇന്ന് കാണുന്ന അകാല വാർദ്ധക്യം, ഇന്ന് കാണുന്ന യാമവാദം, ഇന്ന് കാണുന്ന SLE സിസ്റ്റമിക് ലൂപ്പസ് എറിത്തീമറ്റോസിസ്, ഇന്ന് കാണുന്ന ക്യാൻസർ, ക്യാൻസർ പൂർണ്ണമായും ഇതിന്റെ ഫലമാണ്. അപ്പോൾ അത് നിൽക്കാനുള്ള എളുപ്പവഴി നമുക്ക് ശീലമുള്ളതും മര്യാദാമസൃണവുമായ ആഹാരം കഴിക്കുക. അങ്ങനെയുള്ള ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ കളർ, നമ്മുടെ സ്മൃതി ഇവയൊക്കെ നന്നായിരിക്കും. അത് ശീലം കൊണ്ടുവരുന്നതാണ്. അപ്പം പിതൃജം, മാതൃജം, ആത്മജം, സാത്മ്യജം, അന്നരസജം. അന്നരസജം എന്ന് പറയുന്നത് അമ്മ കഴിച്ച ആഹാരം ഗർഭകാലത്ത്, അതുപോലെ തന്നെ തുടർന്ന് നമ്മൾ ജനിച്ചു കഴിഞ്ഞ് കഴിച്ച ആഹാരം. അന്നം എന്ന് പറയുന്നതാണ് നമ്മളെ നിലനിർത്തുന്നത്. അന്നത്തിൽ നിന്നുണ്ടായി, അന്നമായി നിലനിന്ന് മറ്റൊന്നിന് അന്നമായി തീരാനുള്ളതായത്. ശരീരം എന്ന് പറഞ്ഞാൽ ആകെ അന്നമാണ്, അല്ല വേറൊന്നും ഇതിനകത്തില്ല, ആകെ അന്നേയുള്ളൂ. അന്നം സൂക്ഷ്മാന്നമുണ്ട്. ഇപ്പൊ നിങ്ങളുടെ വീട്ടില് കുട്ടിക്കാലത്ത് നിങ്ങളെ കൊണ്ട് അച്ഛനുള്ള ചൂടുവെള്ളം ഉണ്ടാക്കിക്കും. അച്ഛന് കുളിക്കാനൊന്നും അല്ല നിങ്ങളെ കൊണ്ട് ചൂടുവെള്ളം തിളപ്പിക്കുന്നത്. വീട്ടിൽ നെല്ല് പുഴുങ്ങാനുണ്ടെങ്കിൽ ഒരു ചെമ്പ് പുറത്തെ അടുപ്പേ വെച്ചിട്ട് അതിനകത്ത് നെല്ലുവിട്ട് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങളോട് പറയും, കരിയില വാരിക്കൊണ്ടൊന്ന് കത്തിക്കാൻ പറയും കുട്ടിക്കാലത്ത്. പിന്നെ പ്രായം ചെന്നവരങ്ങനെ കത്തിച്ചിട്ടുണ്ടാവുമെന്നാണ് എന്റെ ധാരണ. കത്തിച്ചിട്ടുണ്ട്. ആ കത്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിശപ്പ് കുറയും. ആ കത്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആരോഗ്യം കൂടും. നിങ്ങളൊന്നും അധികം ആഹാരം കഴിച്ചിട്ടല്ല സ്കൂളിൽ പോയത്. പക്ഷെ അത് കത്തിക്കുമ്പോൾ നിങ്ങൾ ചെറുപ്പത്തിലെ ഒരു കാര്യം മനസ്സിലാവും, ആ പുകയടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കാൻ പറ്റില്ല. അപ്പൊ പ്ലാവില, മാവില മുതലായവയൊക്കെ അടിച്ചു കൂട്ടുമ്പോൾ മാങ്ങയും തേങ്ങയും പ്ലാവിലയും പ്ലാവും ഒക്കെ അടങ്ങുന്ന മടലും ഒക്കെ കത്തിക്കുമ്പോൾ അതിനകത്തുള്ളതായ ആ കായായി തീരാനുള്ള സാധനത്തിനുള്ള ഒരു ആഹാരം പാചകം ചെയ്തു വെച്ചതാണ് അവിടെ കത്തി ഹവിസായി വരുന്നത്. അത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്കുള്ള ആഹാരമായി, ഇന്ദ്രിയാദി ദേവതകൾ സംതൃപ്തരായി. അങ്ങനൊരു അന്നം നിങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അത് നാനോ തലത്തിലുള്ള അന്നമായി, നാനോ കാർബൺ ട്യൂബുകളാണ് ആ ചെല്ലുന്നത്. ആ സാധനം അകത്തേക്ക് ചെല്ലുമ്പോൾ സംതൃപ്തിയായി. അതുകൊണ്ടാണ് അടുക്കളയിൽ പണിത സ്ത്രീകൾ ആഹാരം കഴിച്ചിട്ടല്ല ആരോഗ്യത്തോടുകൂടി ഇരുന്നത്. അടുക്കളയിൽ ശരിക്ക് തീ കത്തിച്ച് പണിയെടുക്കുന്ന ഒരു സ്ത്രീക്ക് ആഹാരം ആവശ്യമില്ല. അവളാണ് ആദ്യ ആഹാരം കഴിക്കുന്നത്. അത് സൂക്ഷ്മമായ അന്നമാണ്. അതുകൊണ്ട് അവൾക്ക് 100 പറ നെല്ല് വാരി അങ്ങോട്ട് ഇടാൻ, പത്താഴത്തിലേക്ക് ഇടാൻ 1/2 മണിക്കൂർ മതി. നേരൊഴിച്ച് പിള്ളേർക്ക് പറ്റിയല്ല, ഈ തിന്നുപിടിച്ച പിള്ളേർക്കൊന്നും പറ്റൂല. അപ്പോൾ ഈ രീതിയിൽ വരുന്നത് അന്നരസജത്തിൽ നിന്നാണ്. അപ്പോൾ അന്നരസജം, ആത്മജം, സാത്മ്യജം, മാതൃജം, പിതൃജം, ഇവയുടെ അടിസ്ഥാനത്തിൽ രൂപാന്തരപ്പെട്ടു വരുന്ന ആഹാരങ്ങളാലും അതിന്റെ വൈകാരികതയാലും ചില ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവും. നമ്മളുടെ ദേശം, കാലം, ഇവയെല്ലാം ചേർന്ന് ചില ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവും. അത് ജന്മഗുണമെന്ന് പറയും, നൈസർഗികമാണത്. അതിന്റെ കൂടെ നമ്മൾ ഒന്ന് വീണിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് കിട്ടിയ തൊഴിലും ഉണ്ടാവും. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് സ്വധർമ്മം അറിയുന്നത്. ക്ലിയർ? അത് കാരണശരീരമാണ് ഈ വാസനയും കൊണ്ടു, അതിനെയാണ് ആത്മജം എന്ന് പറഞ്ഞത്, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതിനാണ് ആ കാരണശരീരം പറഞ്ഞത്. ആ പുനർജന്മം എന്നൊക്കെ പറയും. എനിക്ക് ചോദ്യം മനസ്സിലായില്ല. പുനർജന്മം ഉണ്ടോ എന്നാണെങ്കിൽ ഇതിന് സംശയത്തിന് യാതൊരു അവകാശമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ സോണിയാഗാന്ധി ഏതൊക്കെ ബാങ്കിൽ പണം ഇടുന്നു? സോണിയാഗാന്ധി ഇന്ത്യയുടെ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. മൻമോഹൻ സിംഗ് എവിടെയൊക്കെ കൊണ്ട് പണം ഇടുന്നു വയസ്സുകാലത്ത്? കരുണാകരൻ വാർദ്ധക്യത്തിൽ എവിടെയൊക്കെ കൊണ്ടിട്ട് സമ്പാദിച്ചിരുന്നു? നിങ്ങൾ എന്തെല്ലാം സമ്പാദിക്കാനുള്ളു ഒരു മനുഷ്യന്റെ ജീവിതകാലത്തേക്ക്? ഈ കാലമേ നിങ്ങൾക്കുള്ളൂവെങ്കിൽ അതിന് ജീവിക്കാനുള്ളത് സമ്പാദിച്ച പോരെ? അപ്പോൾ ഒരു അബോധത്തിൽ നിങ്ങൾ വേറൊരു കാലത്തേക്ക് വേറൊരു ദേശത്ത് വരെ സമ്പാദിക്കുന്നില്ലേ? അടുത്ത ജന്മം എന്റേത് ഇന്ത്യയിലായിരിക്കില്ല, അത് സ്വിറ്റ്സർലൻഡിലായിരിക്കാം. അടുത്ത ജന്മം എന്റേത് അമേരിക്കയിലായിരിക്കാം എന്ന് വിചാരിച്ച് അവിടുത്തെ ബാങ്കുകളിൽ വരെ ഇന്ത്യക്കാരൻ കൊണ്ട് ഇടുന്നില്ലേ? അപ്പോൾ അവന്റെ അടുത്ത ജന്മം ഷുവറല്ലേ? ബുക്ക് ചെയ്തില്ലേ? പിന്നെ ഇനി ഉണ്ടോന്ന് സംശയിക്കണോ? ചോദ്യം മനസ്സിലായില്ല. ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായില്ല, ഡൌട്ടായി. ഞാന് വടക്കേന്ത്യയിലെ ഒരു സ്ഥലത്ത് ഒരു ആശ്രമം പണിയാൻ സ്ഥലം വാങ്ങിക്കാൻ പൈസ ഇപ്പൊ സ്വരുക്കൂട്ടുന്നു, മനസ്സിലായി. ഇപ്പൊ ഞാൻ താമസിക്കുന്ന സ്ഥലത്തൊന്നുമല്ലാതെ ഞാൻ സ്വരുക്കൂട്ടുന്നു. എന്റെ കാലം ഇത്രയേ ഉള്ളൂവെന്നും എനിക്കറിയാം. അങ്ങനെയുള്ള ഞാൻ ഏത് കാലത്തേക്ക് വേണ്ടിയാണ് ഈ സ്വരുക്കൂട്ടുന്നത്? മനസ്സിലായില്ല. ലോകത്തുള്ള സകല മനുഷ്യനും സകല ജീവജാലങ്ങളും അവൻ ജീവിച്ചിരിക്കുന്ന കാലത്തേക്ക് വേണ്ടിയല്ല സമ്പാദിക്കുന്നത്, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയല്ല, മക്കൾക്ക് വേണ്ടിയൊന്നുമല്ല സമ്പാദിക്കുന്നത്. ഒരുത്തനും മക്കളിൽ നിന്ന് വരെ ഒളിച്ചു വെച്ചാ സമ്പാദിക്കുന്നത്. അവന് എന്തിനു സംശയിക്കണം പുനർജന്മം ഉണ്ടോന്ന്? പുനർജന്മം ഷുവറല്ലേ? കാരണം അടുത്ത ജന്മം ബുക്ക് ചെയ്ത് വെച്ച് വന്നിട്ട് അറിയിക്കുന്നത് പുനർജന്മം ഉണ്ടോ? അടുത്ത ജന്മം എത്രയോ സ്ഥലത്ത് ബുക്ക് ചെയ്തിരിക്കുന്നു. അതില്ലെന്നും ഉണ്ടെന്നും വിശ്വസിക്കുന്ന വേറെ കാര്യം. ഞാൻ വിശ്വസിക്കുന്നില്ല പുനർജന്മം ഉണ്ടെന്ന്. റൈറ്റ്, വിശ്വസിക്കണ്ട. ഞാൻ വിശ്വസിക്കുന്നു പുനർജന്മം ഉണ്ടെന്ന്, വിശ്വസിച്ചോളൂ. രണ്ടിനോടും അല്ല ബന്ധം. പുനർജന്മം ബുക്ക് ചെയ്യുന്നു എല്ലാ മനുഷ്യനും. മാത്രവുമല്ല, പ്രകൃതിയിൽ ഏത് മനുഷ്യനെ നോക്കിയാലും അവന് അവന്റെ അച്ഛനമ്മമാരിലോ അവൻ ജനിച്ച അന്തരീക്ഷത്തിലോ അവൻ പഠിച്ചു വളർന്ന സ്വന്തം ശേഷിയിലോ കാണാത്ത ഒട്ടേറെ പ്രതിഭാസങ്ങൾ അവനിൽ കാണുന്നു നൈസർഗികമായി. 7 വയസ്സുള്ള കുട്ടി പാടുന്നു, 8 വയസ്സ് മഹാദേവൻ, 8 വയസ്സ് മഹാദേവൻ ഗംഭീരമായി പാടുന്നു. പാടുമ്പോ ദക്ഷിണാമൂർത്തി പറയുന്നു, മഹാദേവ ഞാൻ വളരെ വിഷമം, എനിക്ക് മാർക്കിടാൻ എന്റെ ഈ പ്രായത്തിൽ എന്റെ അറിവ് എത്തത്രത്ത് നീപ്പാണ്. മഹാദേവനോട് ദക്ഷിണാമൂർത്തി പറഞ്ഞ വാക്കുകളായി നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. മഹാദേവനോട്, 8 വയസ്സുള്ള മഹാദേവനോട് ദക്ഷിണാമൂർത്തി ജഡ്ജായിരുന്നു കൊണ്ട് പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. അമൃത ചാനൽ സമ്മാനം മഹാദേവനൊന്നും ആയിരുന്നില്ല, അവൻ 8 വയസ്സേ ഉള്ളൂ. അവൻ ആ 8 വയസ്സില് രാഗമാലിക ആലപിക്കുമ്പോൾ ഇത്രയും വയസ്സായ ദക്ഷിണാമൂർത്തി അത്ഭുതപ്പെടുന്നു. അപ്പൊ ഏത് കാലത്ത് പഠിച്ചതാണ്? അവനെങ്ങനെ പഠിക്കാനാണ്? വാസന പൂർവ്വജന്മം എന്ന് ചേർത്താ പിന്നെ ജന്മം ഉണ്ടോന്ന് സംശയിക്കുന്നു. ഇല്ലാതിരിക്കണമെങ്കിൽ മോഷൻ കിട്ടും.
നമ്മൾക്ക് തിരിച്ചറിയാൻ,
നിങ്ങൾ നിങ്ങളുടെ ആഹാരം, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ ദേശം, നിങ്ങളുടെ കാലം, നിങ്ങളുടെ ഗോത്രാദി സംസ്കാരങ്ങൾ, ഇവയെ വെച്ച് ഏകാഗ്രമായി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വധർമ്മം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ചിന്തിക്കാനൊരു സമയം കൊടുക്കാതെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നെട്ടോട്ടത്തിൽ ഓടുകയും ചെറുപ്പം മുതൽ അന്യരെ അനുകരിക്കാൻ പോവുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വയ്യാതെ പോകുന്നത്. കുറെ നിങ്ങളുടെ ഗോത്രം, നിങ്ങളുടെ സൂത്രം, ഗോത്രം സൂത്രം അറിയാമല്ലോ, നിങ്ങളുടെ ഗോത്രം, സൂത്രം, നിങ്ങളുടെ മാതാപിതാക്കൾ, അവരുടെ കർമ്മപദ്ധതികൾ, അതുപോലെ തന്നെ നിങ്ങൾ പെട്ടിരിക്കുന്ന ദേശം, അത് അതേപോലെ തന്നെ നിങ്ങൾ കഴിച്ച ആഹാരം, ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അല്പനേരം ഏകാഗ്രമായിരുന്നാൽ നിങ്ങളുടെ സ്വധർമ്മം നിങ്ങൾക്ക് കണ്ടുപിടിക്കുകയും അത് ആനന്ദപ്രദമായി ചെയ്യുകയും ചെയ്യാം. പക്ഷെ പലപ്പോഴും കുട്ടികളെ സ്വന്തം ധർമ്മം കണ്ടെത്തുന്നതിന് സഹായിക്കുന്നതിന് പകരം മാതാപിതാക്കൾ ഏറ്റവും കൂടിയ വരുമാനമുള്ള പരിപാടി ഏതാണെന്ന് നോക്കി അന്യരെ അനുകരിക്കാൻ വിടുകയാണ് ചെയ്യുന്നത്. ചെറുപ്പം മുതലേ ഒരു അനുകരണത്തിനൊരാളുണ്ടാവും, ഒന്നുകിൽ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ്, അതുമല്ലെങ്കിൽ ഒരു പ്രസിഡന്റ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു മോഡലിനെ വെച്ചിട്ടുണ്ട്. അയാളുടെ വാസനയല്ല എന്റെ കുഞ്ഞിന്റെ വാസനയെന്ന് ഈ അച്ഛനമ്മമാർ തിരിച്ചറിയണം. തീർച്ചയായും അച്ഛനമ്മമാർക്ക് ഗൈഡ് ചെയ്യാം. അച്ഛനമ്മമാർക്ക് ഗൈഡ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ അച്ഛനമ്മമാരോട് ഈ റോൾ മോഡലൊന്നും ഞാനാകാൻ ഇഷ്ടപ്പെടുന്നില്ല, അത് അവരാണ്, അവർ ജീവിച്ചു തീർന്നതാണ്, ഇനി ആ ജീവിതത്തിന് സുഖമില്ല. ഒരാൾ ജീവിച്ച് തീർന്ന സാധനം കഴിഞ്ഞുപോയതാണ്, ആ സാധനം എടുത്ത് ഞാൻ ജീവിക്കാൻ, ഞാനതല്ല, എനിക്ക് എന്റേതായ ഒരു വ്യക്തിത്വമുണ്ട്, ഞാൻ അതിലൂടെ ജീവിച്ച് എന്റെ ജീവിതം തീർക്കാൻ വന്നതാണ്, അതിനു വല്ല സഹായവും നിങ്ങൾക്ക് തരാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ പണി നോക്ക്, ഞാൻ എന്റെ പണി നോക്കാം, ബസ് നിങ്ങളെ ഞാൻ വന്ന് സഹായിക്കാം. തീർച്ചയായും പറയാൻ പറ്റും. കുറച്ച് മുതിർന്നിട്ട്, കുറച്ച് മുതിർന്നിട്ട്, കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴല്ല ഇത് പറയുന്നത്, കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഈ പ്രശ്നമില്ല, ഒരു എട്ടാം ക്ലാസ് ആകുമ്പോഴേക്ക് അച്ഛനും അമ്മയും കുട്ടിയും തമ്മിലുള്ള ഈ സംവാദം തുടങ്ങുള്ളൂ. ആ തുടങ്ങുമ്പോൾ കുട്ടിക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്. ഫ്രീഡം കൊടുക്കാണ്ടല്ല, വളരെ അതെ വളരെ ഭംഗിയായി പറയേണ്ടതാണ്. എനിക്ക് റോൾ മോഡലൊന്നും ആകാൻ പറ്റില്ല. അതിലൊരു സന്യാസി പോയി, നാളെ രാവിലെ അയാളെ പോലെ ആകണം, മറ്റന്നാൾ രാവിലെ ഒരു അധ്യാപകനെ കണ്ടു അതുപോലെ ആണ് എന്റെ കുഞ്ഞ്, ആനപ്പുറത്ത് കയറുന്ന ഒരുത്തനെ കണ്ടു അങ്ങനെ ആകണം കുഞ്ഞ്, ഇതെല്ലാം കൂടെ ആകാൻ പറ്റുമോ? ആകണം, അതൊന്നും നടക്കുന്ന കാര്യമില്ല, മാർക്കല്ല ജീവിതം എന്ന് വളരെ വ്യക്തമായി പറയാൻ കുട്ടിയെ പരിശീലിപ്പിക്കാം സൊസൈറ്റി. അല്ല, അച്ഛനമ്മമാരല്ല, പുറത്തുള്ളവർക്ക് ധാരാളം ചെയ്യാം, പുറത്തുള്ളവർക്ക് ധാരാളം ചെയ്യാം, കുട്ടികൾ പെട്ടെന്ന് മാറുന്നതാണ്. ഞാൻ കേരളത്തിൽ ഒരുപാട് സ്കൂളുകളിൽ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്, ഇപ്പോഴും എടുക്കാറുണ്ട്. കുട്ടികൾക്ക് വേണ്ടി വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷനിൽ ഒരുപാട് ക്ലാസ് എടുക്കുന്നുണ്ട്, അവിടെയൊക്കെ കുട്ടികളുമായിട്ട് നല്ലപോലെ സംവദിക്കുന്നുണ്ട്, കോളേജ് കുട്ടികളുമായിട്ട് സംവദിക്കുന്നുണ്ട്. അതൊക്കെ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാ, കാരണം അവരുമായിട്ട് സംവദിക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാം. അവർ തകരുകയാണ് ചെയ്യുന്നത് അച്ഛനമ്മമാരുടെ ഈ പണികൊണ്ടും അധ്യാപകരുടെ പണികൊണ്ടും ഒക്കെ അവർ തകരുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല പലപ്പോഴും കുട്ടികൾ അത് ആക്ടിവിസ്റ്റുകളെല്ലാം അതിനനുകൂലമാണ്. അതെ, ഏറ്റവും വലിയ പ്രശ്നം പാരന്റ്സ്. അതെ, അത് വളരെ കാര്യവുമാണ്. അല്ല, അങ്ങനെയില്ല, കാരണം
സ്വാമികൾ പറഞ്ഞ സ്വാമിമാർക്ക് കുട്ടികളൊന്നുമില്ല, അവർക്ക്
ഫാമിലി. എന്നോട് പറയാം, എന്നോട് പറയാം, എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒരു രക്ഷകർത്താവും പറഞ്ഞിട്ടില്ല, ഒരു അധ്യാപകനും പറഞ്ഞിട്ടില്ല. ഞാൻ എല്ലാ കോളേജിലും സ്കൂളിലും ഒക്കെ പോയി, നെഹ്റു കോളേജ് തന്നെ, പയ്യന്നൂർ കോളേജ്, ഇവിടെയൊക്കെ കോളേജുകളിൽ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്, സ്കൂളുകളിൽ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്, പി എസ് വി ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ, ആ സ്കൂളിൽ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്, ഇപ്പൊ ഇവിടെ അഭയത്തിൽ എടുക്കുന്നുണ്ട്, കഞ്ഞിക്കുഴി സ്കൂളിൽ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്, കഞ്ഞിക്കുഴിയിൽ രണ്ട് സെഷൻ പോയി എടുത്തിട്ടുണ്ട്, ഇപ്പൊ ഈ അടുത്ത വെള്ളിയാഴ്ച കിടങ്ങന്നൂർ വിജയാനന്ദാശ്രമത്തിന്റെ സ്കൂളിൽ രണ്ട് ക്ലാസ് നേരത്തെ എടുത്തിട്ട് ഇപ്പോൾ ഒരെണ്ണം വരാൻ പോവാം, കുമാരമംഗലം സ്കൂളിൽ എടുത്തിട്ടുണ്ട്. ഞാൻ അവിടെയൊക്കെ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്, രക്ഷകർത്താക്കളോടിരിപ്പുണ്ട്, അധ്യാപകരോടിരിപ്പുണ്ട്, എല്ലാവരെയും വിളിച്ചുകൂട്ടിട്ട പേരന്റ്സ് ടീച്ചർ ഫുൾ ഡേ ആണ്, പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ രാവിലെ തുടങ്ങുന്ന ക്ലാസ്സാണ്, വൈകുന്നവരെ എടുത്തിട്ടുണ്ട്, പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷനും ഒക്കെ ഇരിക്കുകയാണ് എടുത്തിരിക്കുന്നത്. എന്നോട് തിരിച്ച് ഒരു രക്ഷകർത്താവും മറുപടി പറയാനില്ല, സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതിനൊക്കെ ശരിയായ അളവിൽ മറുപടിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അല്പം പോലും ചൂടാകാതെ. അതുകൊണ്ട് അത് പറയേണ്ട പോലെ പറയണം എന്നുള്ളത് ആവശ്യമാണ്. എന്നോട് ചോദിച്ചില്ല, അതിന് തനിക്ക് കൊച്ചുണ്ടോടു, ഒന്നും ആരും ചോദിച്ചില്ല. അങ്ങനെ പറയില്ല, ഞാൻ വളരെ കൃത്യമായി ഈ പറഞ്ഞു കൊടുക്കുന്നത് ആദ്യം അവരെ കൊണ്ടെന്ന് ഒരൊറ്റ വാതിലേ ഞാൻ തുറന്നിടാറുള്ളൂ, രണ്ടാമൊരു വാതിലില്ല അവർക്ക് ഇറങ്ങി വരാൻ. ക്രിമിനൽ ലോറിയോ ക്രിമിനോളജിയുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ അതാണ്, ഒരു ക്രിമിനലിന് ഇറങ്ങി വരാൻ ഒറ്റ വാതിലെ തുറന്നിടാവും. അതിന്റെ വാതിൽക്ക് നമ്മളും ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ചോദിക്കുന്നതിന്റെ ആ ചോദ്യത്തിന് നമ്മൾ വിചാരിക്കുന്ന ഉത്തരമല്ലാതെ മറ്റൊരു ഉത്തരം പറയാൻ അവന് പറ്റൂല. അറ്റ് എനി കോസ്റ്റ്. അതിന്റെ കാരണം അവന്റെ ലൈഫ് വെച്ചാണ് നമ്മൾ കളിക്കുന്നത്. നമ്മളല്ലാതെ നമുക്കെന്തെങ്കിലും ആശയം അവനോട് പറയാനില്ല, നമുക്കെന്തെങ്കിലും ഈ ലോകത്ത് സാധിക്കാനില്ല, നമുക്ക് അവന്റെ കുട്ടികളെ കൊണ്ടെന്തെങ്കിലും നേടാനില്ല. നമ്മൾ ഏതെങ്കിലും സംഘടനയുടെ ആളല്ല, ഏതെങ്കിലും ഒന്നിന്റെ വക്താവല്ല. നമ്മൾ ആ ദർശനം എന്താണ്? ആ ദർശനം എന്ന് പറയുന്നത് ഹൈന്ദവമല്ല, ഭാരതീയമല്ല, അത് സനാതനമാണ്. ഞാൻ പഠിപ്പിക്കുന്ന ദർശനം ഒരിക്കലും ഭാരതീയമല്ല. അതിൽ അഭിമാനം കൊള്ളിക്കുക എന്റെ ജോലിയുമല്ല. അതുകൊണ്ട് അവിടെ ഒന്നും അവർക്ക് അനങ്ങാൻ പറ്റൂല. അത് സനാതനമാണ്, കാരണം അത് മാത്രമാണ് നിലനിൽക്കുന്നത്. അതവന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവന് ഒരു പ്രശ്നവും ഉണ്ടാക്കൂല. അതിന് യുക്തിവാദി എവിടെ ഇരിപ്പുണ്ടാവും, അന്ധവിശ്വാസി എവിടെ ഇരിപ്പുണ്ടാവും, രണ്ടുപേരും ശരിയാണെന്ന് ഒരുമിച്ച് പറയുകയല്ലാതെ നിവർത്തിയില്ല. കാരണം സ്നേഹം സനാതനമാണ്. സ്നേഹം വേണ്ടെന്ന് യുക്തിവാദി പറയില്ല, അന്ധവിശ്വാസിയും പറയില്ല. നിങ്ങൾ പറയാൻ പോകുന്നത് അതാണെന്നുള്ളത് മാത്രമാ പ്രശ്നം. അതുകൊണ്ട് അത് പേടിക്കൊന്നും വേണ്ട, കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താലേക്കും. അപ്പൊ അവർക്ക് അവരുടെ സ്വധർമ്മം കണ്ടുപിടിക്കാനും പറ്റും വളരെ ചെറുപ്പത്തിലെ. അവരുടെ പഠിക്കാനുള്ള അഭിരുചി, ചില ആപ്റ്റിറ്റ്യൂഡുകൾ, ഇവയിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റും. അവരുടെ ഓർമ്മശക്തിയുടെ പ്രത്യേകതകൾ, അവരോർക്കുന്ന കാര്യങ്ങൾ, ഇതിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റും. ആ ചോദ്യം മനസ്സിലായി. കാലം, ദേശം, ദ്രവ്യം, മൂന്നെണ്ണേ ഉള്ളൂ. കാല അപരിച്ഛേദ്യമാണ്, അപരിച്ഛിന്നമാണ്. ദേശ അപരിച്ഛിന്നമാണ്, വസ്തു അപരിച്ഛിന്നമാണ്. ആവശ്യമില്ല, കാരണം അങ്ങനെയൊന്നും ഇല്ല. എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന് തുടക്കമോട് പോകുന്നില്ല. ഒരു വട്ടം വരച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ആരംഭ ബിന്ദു തന്നെയാണ് അതിന്റെ അവസാന ബിന്ദു. അത് കിട്ടാൻ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ നിന്ന് പിൻവലിയുന്നതിനുള്ളത് ശീലമാണ് മാറേണ്ടത്. ആദ്യം ഒരു അല്പ അഡ്വഞ്ചർ വേണ്ടി വരും. അതായത് സെൽഫില്ലാത്ത വണ്ടി ഉന്തി സ്റ്റാർട്ടാക്കുന്ന പോലെ നമുക്കൊരല്പം ധൈര്യം വേണം. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾക്ക് അഭിമുഖമായൊരു വിഷയം വന്നാൽ നമ്മൾ ആദ്യം അതിനെ ഒന്ന് അപഗ്രഥിച്ചാൽ മതി, അത് പിൻവാങ്ങും. ജസ്റ്റ് അപഗ്രഥിച്ചാൽ മതി, അതിനോട് എതിർക്കാൻ പോകരുത്. എതിർത്താലേ ഇന്ദ്രിയം പ്രബലമാവും, വിഷയമില്ലാതെ ആസ്വദിക്കാൻ തുടങ്ങും. അനുകൂലിച്ചാൽ വിഷയത്തോടുകൂടി ഇന്ദ്രിയം അനുഭവിക്കാൻ തുടങ്ങും. അനുകൂലിക്കുന്നുമില്ല, പ്രതികൂലിക്കുന്നുമില്ല. അതും യോഹേ സോഹേ എന്നാണ് അതിന് പറയുന്നത്. എങ്ങനെയോ അങ്ങനെ, യാഥാ തദ്യതോ അർത്ഥാൻ. അങ്ങനൊരു മെന്റൽ സ്റ്റേറ്റ് ആദ്യം ഉണ്ടാക്കിയെടുക്കാം. അതിനൊരു അല്പം അഡ്വഞ്ചറുമാണ്, ഉണ്ടാവില്ല. കാരണം നിങ്ങൾ അറിവോടുകൂടിയാണ് ഇന്ദ്രിയത്തെ പിൻവലിക്കുന്നതെങ്കിൽ 1% പോലും നിങ്ങൾക്ക് ക്ലേശം ഉണ്ടാവില്ല. നിങ്ങൾ അറിവില്ലാതെയാണ് പിൻവലിക്കുന്നതെങ്കിൽ ക്ലേശം. മസിൽ പിടിക്കാനൊന്നും പോകും, മസിൽ പിടിച്ചാൽ ഗതികേടാണ്. കാരണം അതിന് ശക്തി കൂടും, നിങ്ങൾ അതിനകത്ത് വീണിരിക്കും. അതാണ് അതിന്റെ ഏറ്റവും എളുപ്പവഴി.
ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ട്
അല്ല, മനസ്സിനെയൊക്കെ ഇന്ദ്രിയം വലിച്ചുകൊണ്ട് പിടിച്ചു ബുദ്ധി മനസ്സിന് അടിമപ്പണിയും ചെയ്യും. അതിനുള്ള വഴി എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞ പരംദൃഷ്ടി മാത്രമാണ്, ഈശ്വരാനുസന്ധാനം മാത്രമാണ്. അതിന് അത് കുറച്ച് ഭാഗ്യമാണ്. കാരണം കുട്ടിക്കാലത്ത് ജനിക്കുമ്പോ അച്ഛനും അമ്മയൊക്കെ ഉദയഗിരിശു വന്ന് ഭാനുബിംബം വിളങ്ങി നളിനമുകുളജാലേ മന്ദഹാസന്തു തുടങ്ങി പനിമതി മറവായി സംഘനാദം മുഴങ്ങി ഉണരുക കണിമാൺമാനമ്പരേത് ചമ്പരേശ കുംഭീന്ദ്രൻ പോയ്ത്രുകൂടാചലസരസി മുദാ പണ്ടഗസ്ത്യ ശാവൽ പിൻകാലിന്മൽ കടിച്ചൻ മുതലകടി വിടഞ്ഞായിരത്തണ്ടുഴന്നൻ അന്നേരം പൊന്നുവണ്ണം മുരതി പുകരുടാരുടനായി ധ്യാനശക്തിയ നക്രം ചക്രേണ കൊന്നക്കരിവരനഥ സായുജ്യമേകീ മുകുന്ദൻ കാൽത്താരോർത്തു ഭജിപ്പവർക്കും എഴുത. ഇങ്ങനെ അങ്ങോട്ട് ചൊല്ലുന്ന അമ്മയും അച്ഛനുമൊക്കെ ഉണ്ട്. അപ്പൊ അവരവിടെ ഇത് നമ്മളെ വിളിക്കാതെ നമുക്ക് അലാറം വെക്കാതെ എഴുന്നേറ്റ് പഠിക്കടാന്ന് പറയാതെ നമ്മളോട് നേരത്തെ കിടക്കടാന്ന് പറഞ്ഞ 8 മണിക്കേ അമ്മ വന്നിട്ട് പറയും കിടന്നുറങ്ങട പഠിച്ച് പണിക്കരാകാൻ പോകുന്നു പോയി ഇനി പഠിച്ചു വരാത്തതിന്റെ കുഴപ്പമാണ് വിളക്കണക്കിട എന്ന് പറഞ്ഞ് ചൂടാകുമ്പോ ഇല്ല കുറച്ച് ഹോംവർക്ക് ഉണ്ട് അതൊക്കെ രാവിലെ ചെയ്യാവിടെ കിടന്നുറങ്ങും എന്ന് പറഞ്ഞ് ചൂടായി പറഞ്ഞു അമ്മയെ വിളക്കും തല്ലിക്കെടുത്തി അമ്മ എന്നിട്ട് കാത്തിരിക്കുകയാണ് അച്ഛനെ. അപ്പൊ നമ്മൾ കിടന്നിങ്ങനെ ഉറങ്ങുകയാണ്. അന്നേരം 8 മണി മുതൽ കിടന്നുറങ്ങിയ നമ്മൾ വെളുപ്പിനെ ഒരു വളരെ സംഗീതസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ഉദയഗിരിച്ചു വന്നു. എന്തൊരു ഭാവനയുള്ള ശ്ലോകങ്ങളാണ്. അതുമായിട്ട് നമ്മൾ കേട്ട് ഉണരുമ്പോ എഴുന്നേക്കാവെന്ന് ധരിച്ചു കഴിഞ്ഞാൽ പറയും മുമ്പോയി കിടന്നോളൂ മോനിപ്പോഴേ എഴുന്നേക്കൊന്നും വേണ്ട അല്ലാതെ എഴുന്നേറ്റ് വാടാ ഇവിടെ ചെയ്യട വെള്ളം കോരി ഒഴിക്കുക ഒന്നുമില്ല. പക്ഷെ നമുക്ക് കേൾക്കണമെന്നൊരു വാശിയുണ്ടാവും. ഇതിന്റെ കാരണം വെച്ചാൽ ഇവരെന്തോ പണി ഇതിനകത്തുണ്ട്, അല്ലെങ്കിൽ ഇത്രയൊക്കെ ഇവര് ചെയ്യുമോ? ഈ അച്ഛനും അമ്മയൊക്കെ വെളുപ്പിനെ കേൾക്കുന്നത് എന്തിനാ? അപ്പൊ നമുക്ക് കേൾക്കണം. അപ്പോഴാണ് നമ്മൾ നോക്കുമ്പം, കാരണം അച്ഛൻ കട്ടിലിൽ നമ്മളുടെ വളരെ കൊച്ചുകുട്ടിയായിരിക്കുന്ന നമ്മൾ അവിടെ കിടക്കുമ്പോഴാണ് അച്ഛൻ പതുക്കെ എഴുന്നേറ്റ് കട്ടിലെ തന്നെ കാലിന്റെ വലത്ത് കാലിന്റെ പെരുവിരലിൽ കൈകൊണ്ട് പിടിച്ച് പതുക്കെ എടുത്ത് ഭൂമിയിലേക്ക് നോക്കുന്നത്. അച്ഛനെന്തോ ചെറുതായി പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കും, സ്വാഭാവികമാണ്. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് നമ്മൾ അച്ഛൻ പറയുന്നത് കേൾക്കും, കേൾക്കാതിരിക്കില്ല. ഓം പ്രിയദത്തായ നമ എന്ന് 3 ഗുരു ജപിക്കുന്ന നമ്മൾ കേൾക്കും. അപ്പൊ നമുക്ക് ജപിക്കണം എന്ന് തോന്നും. നമ്മൾ പതുക്കെ കേട്ട് 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 കുറെ തെറ്റോടുകൂടി ആദ്യം ജപിക്കുകയും പിന്നെ തെറ്റില്ലാതെ പതുക്കെ ജപിക്കുകയും ഒക്കെ ചെയ്ത് നമുക്ക് ഈ ഒപ്പെത്തണം എന്നുള്ളൊരു മത്സരം തോന്നും. അച്ഛൻ ജപിച്ചതിനേക്കാൾ ജപിക്കണം എന്ന് നമുക്ക് തോന്നും. അപ്പൊ അതൊക്കെ ഒരു ഭാഗ്യമാണ്. അല്ലാതെ അത് നിങ്ങൾ പഠിക്കണമെന്ന് വിചാരിച്ചാൽ അതൊരു ഒരു മഹാഭാഗ്യമാണ്. അതിന് വേറെ വാക്കില്ല. അത് കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും കാണിക്കുന്നത് കണ്ട് അങ്ങനെ ആ ഒരു അന്തരീക്ഷത്തിൽ വളർന്ന് രാവിലെ ഏൽക്കുന്ന അച്ഛൻ കയ്യിലേക്ക് നോക്കിയിട്ട് കരാഗ്രേ വസതേ ലക്ഷ്മിയും കരമധ്യേ സരസ്വതിയും കരേമൂലേ സദാ ഗൗരിയും പ്രഭാതേ കരദർശനം എന്ന് ചൊല്ലുകയാണ്. അപ്പൊ നമുക്കറിയാം കാരണം എന്തുകൊണ്ടാണ് ഇത്. കരാഗ്രത്തിൽ ലക്ഷ്മി, കരമൂലത്തിൽ കരമധ്യത്തിൽ സരസ്വതി, കരമൂലത്തിൽ ഗൗരി. എന്തുകൊണ്ടാണ് ഇത് ഗോവിന്ദനാകാത്തത്? കാരണം 2 സ്ത്രൈണ ദേവതകളെ സങ്കല്പിച്ചിട്ട് 3-ാമതൊരു പൌരുഷ ദേവതയെ സങ്കല്പിക്കാൻ പോലും ആവില്ല. അപ്പൊ ഇത് ഏതെങ്കിലും സംഘടന പഠിപ്പിച്ചാൽ പെട്ടെന്ന് പഠിക്കാനാവില്ല. അപ്പൊ ഇതിനൊരു പാരമ്പര്യമുണ്ട്, അതിനൊരു മര്യാദയുണ്ട്. ആ പാരമ്പര്യത്തിൽ ഊന്നി അത് അടിസ്ഥാനം മുതൽ പഠിച്ച് അങ്ങനെ പോകാൻ കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാണ്. പറ്റിയില്ല, വയസ്സായി, സാരമില്ല, ശൈശവമാണെന്ന് ഇരിക്കുക. ഇപ്പൊ ആരിൽ നിന്നെങ്കിലും കേട്ടു ഒരു ശൈശവ സഹജമായ നിഷ്കളങ്കതയിൽ കേൾക്കുക. പക്ഷെ അതിന്റെ യുക്തിയൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കാണ് ഇതിനെ പഠിക്കാൻ പറ്റാതെ വരുന്നത്. അതാണ് ഈ അബോധ പ്രബോധനം കടന്നില്ലാത്തത്. യുക്തി ചോദിച്ചാൽ ഞാൻ യുക്തി പറഞ്ഞുതരും, കാരണം എനിക്ക് നിലനിൽക്കാൻ ഏത് സാധനത്തിന് യുക്തി ഉണ്ടാക്കേണ്ടത് എന്റെ ആവശ്യമാണ്. എന്നെ വെട്ടാതിരിക്കാൻ, അതൊക്കെ എന്റെ അച്ഛനമ്മമാരെ ഞാൻ സ്മരിക്കുമ്പോൾ എനിക്ക് ഇവനെ വെട്ടാനുള്ളതൊക്കെ അന്നേരം തോന്നും, അന്നേരം ഞാൻ പറയും. പിന്നെ ഒരിക്കൽ ചോദിച്ചാൽ അന്നേരം അതൊന്നും ആയിരിക്കില്ല പറയുന്നത്, കാരണം ഇവനെ വെട്ടാനുള്ള യുക്തിക്ക് മാറാം, പക്ഷെ എന്റെ മിത്തിന് മാറാനാവില്ല. ക്ലിയറായോ എന്നറിയില്ല. യുക്തിയൊക്കെ പറയുന്നിടത്ത് എനിക്ക് യാതൊരു കണ്ടീഷനുമില്ല. ഇപ്പം പുനർജന്മം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇന്ന് പറഞ്ഞ സാധനമായിരിക്കില്ല, ഒരു 7 കൊല്ലം മുമ്പ് ഇതിൽ യുക്തി ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക. അന്നേരം വേറെ ചില ക്ലാസിക്കൽ എക്സാമ്പിൾസ് ഒക്കെ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. പ്രിയത്തെ മുഴുവൻ ദാനം ചെയ്യുന്നവൾ ആ ഭൂമി. അപ്പൊ ആ ഭൂമി വിൽക്കാനാവില്ല, ആ ഭൂമി പൊളിക്കാനാവില്ല, ആ ഭൂമി നശിപ്പിക്കാനാവില്ല. കാരണം എന്റെ എനിക്കുള്ള പ്രിയം മുഴുവൻ ജീവനുള്ളത് ഭൂമിക്ക് മാത്രമാ. കാരണം ഭൂമിയിൽ ജനിക്കുന്ന ജീവജാലങ്ങൾക്കെല്ലാം ജീവനുണ്ട്. ഭൂമിയിലേക്ക് അവ ചെന്ന് ചേരുകയെന്ന്, ഭൂമിയിൽ നിന്നുണ്ടായി, ഭൂമിയിൽ നിന്ന് അന്നമായുണ്ടായി, ആ അന്നം അശിച്ചു വളർന്ന് ഭൂമിയിലേക്ക് തന്നെ ചെന്ന് ചേരുകയാണ്. അതുകൊണ്ട് ഭൂമിയാണ് ഏറ്റവും ജീവനുള്ളത്. ഭൂമിക്ക് ജീവനില്ലെങ്കിൽ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് അവിടെ ജീവനുണ്ടാവും. ഭൂമിക്ക് ജീവനില്ലെന്നും എനിക്ക് ജീവനുണ്ടെന്നും പഠിപ്പിക്കുന്ന ശാസ്ത്രത്തെ കാഴ്ച ബംഗ്ലാവിലേക്ക് മാറേണ്ട സമയമായി. മനസ്സിലായില്ല. അതുകൊണ്ട് ഈ പ്രിയം മുഴുവൻ ദാനം ചെയ്യുന്നത് ഭൂമിയാണോ അമ്മയാണോ? സങ്കല്പല്ലിത്, ഇത് യാഥാർത്ഥ്യമാണ്. കാരണം ഈ ഭൂമി ആണ് വേണ്ടതെല്ലാം തരുന്നത്, അല്ലാതെ വേറെ എന്തോ നമുക്ക് കൊണ്ട് തരുന്നത്. അതുകൊണ്ടാണ് അന്നം ബ്രഹ്മേതി വ്യജാനാ, അന്നം ന നിന്ദ്യ തദ്വ്രതം, അന്നം ന പരിചക്ഷ്യത, അന്നം ബഹുകുർവീത, ഇതൊക്കെ അതുകൊണ്ട് വന്നതാണ്. പിന്നെ സൂര്യനും പൂഷാവ്, ഈ രണ്ടുപേരെയാണ് സ്മരിക്കുന്നത്, പൂഷാവിനെയും സ്മരിക്കും. അതുകൊണ്ടാണ് ആദിത്യ ഹൃദയമൊക്കെ ജപിക്കുന്നത്. അത് സമത സൂത്രം, ദന്ന ഗിൽസമൻ, പരാശരൻ, ദന്ന ഗൗതമൻ, ഇവരുടെയൊക്കെ സൂത്രങ്ങളുണ്ട് ഓരോ ഗോത്രത്തിനു വേണ്ടി. ബാദരായണ സൂത്രം വരെയാണ് അത്, മറ്റേ ബ്രഹ്മസൂത്രത്തിന് പറയുന്ന ഭരദ്വാജന്റെ ഉണ്ട് ഗൃഹ്യസൂത്രങ്ങൾ. കശ്യപന്റെ ഗോത്രമുണ്ട്, സൂത്രമില്ല, സൂത്രം വരെയാ, അതിനുപയോഗിക്കുന്ന സൂത്രം വരെയാ. ഭാർഗവന്റെ ഉണ്ട്, കശ്യപ ഗോത്രമുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വാസനകൾ അറ്റുപോകണമെന്ന് തോന്നിയാൽ അവ പ്രബലങ്ങളായി തീർന്നവയാണെങ്കിൽ അത് കർമ്മം ചെയ്തങ്ങ് തീരും. നിർഭയമായി കർമ്മം ചെയ്താൽ അതങ്ങ് തീരും. നിർഭയമായി ചെയ്യണം, അതിനുള്ള സമകാലീന നിയമങ്ങളെ നേരിടാൻ തയ്യാറാവണം. പ്രബലമാണ്, കക്കാനുള്ള വാസന പ്രബലമാണ്, കക്കണം, യാതൊരു സംശയം വേണ്ട. നേരെ അകത്തു പോകണം, സന്തോഷത്തോടെ രണ്ടു ദിവസം കിടക്കണം. അത് അത് പിടിക്കാതിരിക്കാനാ, ഇതൊന്നുമല്ല, ഇത് പിടിക്കണം, പിടിക്കാവുന്ന വിധത്തിൽ കിടക്കണം. ഒരു രണ്ടാഴ്ച അകത്ത് കിടക്കണം, പോലീസ് പിടിച്ച് രണ്ടാഴ്ച അകത്ത് കിടക്കണം. അതാ വാസന തീരാനാ. ലോകം പൽസിക്കണം, ലോകം തെരുവറയട്ടെ, കുഴപ്പമൊന്നുമില്ല. ലോകം തെരുവറയിലെന്ന് വിചാരിച്ചൊന്നും ഇരിക്കരുത്, ലോകത്തിന്റെ തെരു കേൾക്കണം. കാരണം നമ്മുടെ വാസനയാണ്, ആ വാസന തീർന്നേ പറ്റുള്ളൂ, അല്ലാതെ എന്താ വഴിയെ? വാസനയ്ക്ക് വേറെ വഴിയൊന്നുമില്ല. വാസനയ്ക്ക് കക്കാനുള്ള വാസന പ്രബലം. ഏതാണ് സ്വാമിയെടുക്കുക പഠിക്കാൻ ഒരുത്തിനെ കൊണ്ടുവന്ന് സ്വാമി ചോദിച്ചു എന്തിനാ കൊണ്ടുവന്ന്? പഠിക്കാനാണ് സ്വാമി, അവൻ നന്നാകാൻ വേണ്ടി കൊണ്ടുവന്ന്. അതെനിക്കറിയില്ല, എനിക്ക് ഒരു കാര്യം അറിയാം, എന്റെ കൂടെ കൂടിയാൽ അവൻ കള്ളനാണെങ്കിൽ അവൻ ഏറ്റവും നല്ല കള്ളനായിരുന്നു. അവൻ ധർമ്മിഷ്ഠനാണെങ്കിൽ ഏറ്റവും നല്ല ധർമ്മിഷ്ഠന. അവന്റെ വാസന എന്റെ സാമീപ്യം കൊണ്ട് തന്നെ പോഷിപ്പിക്കപ്പെടും, ശങ്കമുണ്ട്. കേക്കണം, അത് തീരണം, അത് ശീലമൊന്നും ആവില്ല. നിങ്ങൾ ശ്രദ്ധാപൂർവമാണ് ചെയ്യുന്നതെങ്കിൽ വാസനയൊക്കെ എരിഞ്ഞിറങ്ങാൻ അല്പനേരം മതി. പിടിച്ചില്ലെങ്കിൽ അത് വാസന, പോലീസിന് പിടിക്കാനുള്ള വാസനയില്ലെന്ന് വെച്ചോളൂ. എന്തോ കട്ടാവല്ലോ, ഏതോ ഒരിടം കട്ടു. കാരണം ഭാര്യ ഉടനെ പോലീസ് പിടിച്ചില്ലെങ്കിലും ഞാൻ പിടിച്ചു എന്ന് കാണിച്ചു. അത് ഗൃഹ്യസൂത്രങ്ങളാണ്, അതായത് നിങ്ങളുടെ ജനനം, അതുപോലെ തന്നെ ഗർഭാധാനം, പുംസവനം, സീമന്തം തുടങ്ങിയുള്ളതിനെല്ലാം നിയമങ്ങളുണ്ട്. ഇവയൊക്കെ അടങ്ങുന്നതും നിങ്ങളെങ്ങനെയാണ് അച്ഛനമ്മമാരോട് അങ്ങനെ ഒക്കെ പെരുമാറേണ്ടതെന്നും ഒക്കെയുള്ള അടങ്ങുന്ന വലിയൊരു ശാഖയാണ് അത്. അതിനകത്തുള്ളത് മുഴുവൻ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതക്രമത്തിന് വേണ്ടുന്ന, ആ ഗോത്രത്തിലെ വ്യക്തിയുടെ ജീവിതക്രമത്തിന് വേണ്ടുന്ന നിയമസംഹിതകളെല്ലാം അടങ്ങിയ ഒരു ലോകമാണ് അതിനകത്ത് പറയുന്നത്. അത് അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടിയാണ് സൂത്രങ്ങളെ വെച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നിങ്ങളുടെ ഗോത്രം ഏതാണ് ആ സൂത്രമേ പഠിക്കുക. നിങ്ങൾ ഗോത്രം അറിയില്ലെങ്കിൽ നിങ്ങൾ കശ്യപ ഗോത്രം, ഗോത്രം അറിയാത്തവരൊക്കെ കശ്യപ ഗോത്രം. കശ്യപൻ നിങ്ങൾക്ക് വാതിൽ തുറന്നിട്ട് തന്നിരിക്കുകയാണ്. ഗോത്രം നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ കശ്യപ ഗോത്രം. ഗോത്രം അറിയുമെങ്കിൽ ആ ഗോത്രം. അപ്പൊ അറിയില്ല, അച്ഛനമ്മമാര് ഗോത്രമൊന്നും പറഞ്ഞെന്നില്ല. ഇല്ല, മൂന്ന് നാല് ഗോത്രങ്ങൾക്ക് ഒരു സൂത്രമാണ്. കുറെയെണ്ണമുണ്ട്, കേരളത്തിലുണ്ട്, ഗോത്രങ്ങളൊക്കെ കൂടുതലുണ്ടല്ലോ. അതായത് ശ്രുതി ഏത് വേദമനുസരിച്ചാണ്, ഋഗ്വേദികൾ, യജുർവേദികൾ, സാമവേദികൾ, അങ്ങനെ വേദമനുസരിച്ചുള്ള ആളുകൾ. വേദം കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഗോത്രങ്ങൾ, പിന്നെ അവരെ അനുഷ്ഠിക്കുന്ന സൂത്രങ്ങൾ. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ പടി പോകുന്നത്. അത് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഏതെങ്കിലും ഒരു ആചാര്യനെ കണ്ടു ചോദിച്ചാൽ നിങ്ങൾക്ക് ഗോത്രം അറിയില്ലെങ്കിൽ നിങ്ങൾ കശ്യപ ഗോത്രം, ശങ്ക വേണ്ട. എന്നിട്ട് കശ്യപ ഗോത്രത്തിലെ ഏത് സൂത്രങ്ങളെ അവലംബിക്കണമെന്നെല്ലാം പിന്നെ സമയം നോക്കി ഒരു ആചാര്യനെ കണ്ടു ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞുതരും. നമസ്കരിക്കുമ്പോൾ പോലും അത് വേണമെന്നാണ്. ഇന്ന ക്ഷേത്രത്തില്, ഭാരതഭൂമിയില്, ജംബൂദ്വീപില്, ഭാരതഭൂവില്, കേരള ക്ഷേത്രത്തില്, പരശുരാമ ക്ഷേത്രത്തില് ഇന്ന ആളിന്റെ മകനായ വിഷ്ണു ശർമ്മൻ എന്ന ഞാൻ അങ്ങയെ നമസ്കരിക്കുക, അഭിവാദനം ചെയ്യുന്നു. അഭിവാദയേഹം വിഷ്ണു ശർമാഭൂ. അപ്പോഴാണ് അദ്ദേഹം അനുഗ്രഹിക്കുന്നത് സ്വസ്തിർഭവ വിഷ്ണു ശർമ്മൻ, ആയുഷ്മാൻ ഭവ വിഷ്ണു ശർമ്മൻ എന്നെല്ലാം പറഞ്ഞ് അനുഗ്രഹിക്കും. അഭിവാദനവും പ്രത്യഭിവാദനവുമുണ്ട്. അഭിവാദനം ചെയ്യുമ്പോഴാണ് പ്രത്യഭിവാദനം ചെയ്യുന്നത്. പ്രത്യഭിവാദനം ചെയ്യാൻ അറിയാത്തവനെ അഭിവാദനം ചെയ്യരുത്. ആരെങ്കിലും അഭിവാദനം ചെയ്യുമ്പോൾ കുന്തിച്ചിരിക്കുന്നവനെ പോയി അഭിവാദനം ചെയ്യരുത്. ഏതഭിവാദനത്തിനും പ്രത്യഭിവാദനമുണ്ട്. കാരണം അത് ഈശ്വരീയങ്ങളായ രണ്ട് ഭാവങ്ങൾ തമ്മിലുള്ള ചേർച്ചയുടെ മുഹൂർത്തമാണ്. അതുകൊണ്ട് അഭിവാദനം പഠിക്കണം, പ്രത്യഭിവാദനവും പഠിക്കണം. ക്ലിയർ? അത് ക്ലിയർ.
കേരളത്തിന് പുറത്തുള്ള ക്ഷേത്രങ്ങളിലെ ഇപ്പം ഉപ്പനിയും അങ്ങനെ ഗോത്രം
എവിടെയാണെങ്കിലും വേണം. നിങ്ങൾ കേരളത്തിലാണെങ്കിലും എവിടെയെങ്കിലും പോയി ബലിയിടാനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഗോത്രം പറയാൻ പറയും. അറിയില്ലെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നവനും വിവരമുണ്ടെങ്കിൽ അവൻ നിങ്ങൾ കശ്യപ ഗോത്രത്തിൽ പെടുത്തും. പിന്നെ അവിടെ ഇരിക്കുന്നവൻ വിവരമില്ലാത്തവനാണെങ്കിൽ ഓം പാർത്ഥായ പ്രതിബോധിതം സ്വാഹ എന്ന് പറഞ്ഞ് തട്ടിപ്പും കാണിക്കും. കുട്ടികളായതുകൊണ്ട് പിന്നെ അത് മതി എന്ന് വിചാരിക്കാം. കൊച്ചുകുട്ടികളാണെങ്കിൽ അവരുടെ നിഷ്കളങ്കത ജീവിക്കാൻ വേണ്ടി അതിനെ ഭഗവാൻ അനുഗ്രഹിക്കും. എനിക്കറിയാൻ മേലെന്ന് പറഞ്ഞുകൊണ്ട് പൂജിച്ചാലും മതി. കണ്ണപ്പനതായത് അവസാനം കണ്ണപ്പന്റെ നേരെ തിരിഞ്ഞു ഭഗവാൻ. ഉടുപ്പിയിൽ കണ്ണപ്പനോട് ഒന്നുകൊണ്ട് ഭജിച്ചു. മാധവന്റെ വലിയ പാരമ്പര്യങ്ങളൊക്കെ നേരെ മറിഞ്ഞുപോയി. വിഗ്രഹം നേരെ അങ്ങ് തിരിഞ്ഞ് പുറം പൊട്ടി. അവിടെ കൂടിയപ്പോ നിങ്ങൾ കാണുന്നത് ഉടുപ്പി കൃഷ്ണനെ, കണ്ണപ്പനും അവിടെയുണ്ട്. കണ്ണദാസൻ, അത് കണ്ണപ്പനല്ല, കണ്ണദാസൻ അല്ല, കണ്ണദാസനല്ല, കണ്ണപ്പൻ. അതുകൊണ്ട് ഭക്തിക്ക് അത് മതി. അപ്പോ ബാക്കി ഇനി അടുത്ത ദിവസമാകാം. നിങ്ങൾ കാര്യമായി ചോദ്യമൊന്നും ചോദിച്ചില്ല, ഞാൻ കുറെ ഉത്തരം പറഞ്ഞു എന്നുള്ളതല്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസമാകാം. Thank you.